ദൈവത്തിൻ്റെ വചനം ഗുരുവാകുന്ന യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ശ്രദ്ധാപൂർവം പഠിക്കാനും അത് ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ശുശ്രൂഷ. തുടക്കത്തിൽ അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കർത്താവിൻ്റെ ഒരു ദൂതൻ ഫീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറൂസലമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായൊരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറൂസലമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? എത്യോപ്യക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിച്ച ഈ ചോദ്യം ഒരുപാട് ആളുകൾ ഇന്ന് ചോദിക്കുന്നുണ്ട്. ബൈബിളിനോട് അഭൂതപൂർവമായ ഒരു താല്പര്യം എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് കത്തോലിക്കരുടെയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് സംജാതമായിട്ടുണ്ട്. ദൈവവചനം വായിക്കാനും വായിച്ചത് പഠിക്കാനും ധ്യാന വിഷയമാക്കാനും അത് ജീവിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്നുണ്ട്. പക്ഷെ പലപ്പോഴും വായിക്കുന്നത് മുഴുവൻ അങ്ങ് മനസ്സിലാകാതെ പോകുന്നു. എന്താണ് ദൈവം ഈ വചനത്തിലൂടെ പറയുന്നതെന്ന് ഗ്രഹിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നു. എത്യോപ്യക്കാരൻ്റെ ചോദ്യം പോലെയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? ഇപ്രകാരം സംശയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വ്യാഖ്യാനം ആവശ്യമാണ്. വ്യാഖ്യാനം ശരിയല്ലെങ്കിൽ അത് ജീവിതത്തെ തന്നെ കാതലായി സ്വാധീനിച്ചു വരും. മറ്റൊരു സംഭവം ബൈബിളിൽ നിന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാനത്തോടുകൂടി ജെറൂസലമിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ജെറൂസലമിലേക്ക് ഹോസാന വിളികളുടെ മധ്യേ കഴുതപ്പുറത്ത് കടന്നു വന്ന യേശുവിനെ ജനങ്ങൾ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ആ സ്വീകരണം നേതാക്കന്മാരിടയിൽ വലിയ സംഘർഷത്തിന്, പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി. അവർ പല വിഭാഗത്തിൽപ്പെട്ടവർ മാറിയും ഒന്നു ചേർന്നും യേശുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച്, യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, യേശുവിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ അവർ ചോദിച്ചു. യേശുവിനെ ജനമധ്യത്തിൽ അപഹാസ്യനാക്കി തീർക്കാനും അവർ ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യലിൽ മുൻപന്തിയിൽ നിന്ന ഒരു വിഭാഗമായിരുന്നു സദ്ദുക്കായർ. ആരാണ് സദ്ദുക്കായർ എന്നൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതാണ്. സദ്ദുക്കായരിൽപ്പെട്ട ഒരു വിഭാഗം യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സദ്ദുക്കായരുടെ ഒരു പ്രത്യേകത, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതായിരുന്നു. യേശു ആകട്ടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും പുനരുത്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ഈ പ്രബോധനം അപഹാസ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ യേശുവിനോട് ഒരു കഥ പറയുകയാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരൻ, 7 സഹോദരന്മാരുള്ള ഒരാൾ, മൂത്തയാളൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ അയാൾ മക്കളില്ലാതെ മരിച്ചുപോയി. മോശയുടെ നിയമപ്രകാരം ഇങ്ങനെ മക്കളില്ലാതെ ഒരാൾ മരിക്കുകയാണെങ്കിൽ മരിച്ച ആളിൻ്റെ അടുത്ത സഹോദരൻ വിധവയായി തീർന്ന ആ ഭാര്യയെ സ്വീകരിക്കുകയും അവളിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിച്ച് മരിച്ച മകൻ ആളിൻ്റെ, മരിച്ച സഹോദരൻ്റെ നാമം നിലനിർത്തുകയും ചെയ്യണം. ഇതാണ് നിയമം. ആ നിയമപ്രകാരം രണ്ടാമത്തെ ആൾ ഇവിടെ വിവാഹം ചെയ്തു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അയാളും മക്കളില്ലാതെ മരിച്ചു. ഇങ്ങനെ അവസാനത്തവൻ വരെ, 7-ാമൻ വരെ ആ സ്ത്രീയെ വിവാഹം ചെയ്യുകയും 7 പേരും മക്കളില്ലാതെ മരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ 7 പേരിൽ ആരായിരിക്കും ഇവളുടെ ഭർത്താവ്, അഥവാ ഇവൾ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? കാരണം 7 പേരുടെയും ഭാര്യയായിരുന്നു അവൾ. ഉത്തരം പറയാൻ സാധ്യമല്ല. യേശുവിനെ ജനമധ്യത്തിൽ പരിഹാസ്യനാക്കാം എന്ന് വിചാരിച്ച് ചോദിച്ച ഈ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 ഇപ്രകാരം കാണും. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നതിൽ പിഴവുകൾ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നു. എല്ലാം സ്വന്തം ശക്തി കൊണ്ട് മാത്രം ചെയ്തു തീർക്കാമെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും പതറിപ്പോവുകയാണ്. വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നു, ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ വചനമോ അവിടുത്തെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? യേശു ചോദിച്ചു. തെറ്റുപറ്റുന്ന പല സാഹചര്യങ്ങളും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം, അത് ദൈവവചനമാണ്, ശക്തമാണ്, ജീവിതത്തിന് വഴികാട്ടിയാണെന്ന് ഇതൊക്കെ സത്യമാണെങ്കിലും ഈ വചനത്തിൻ്റെ പേരിൽ തന്നെ, ഈ വചനം വ്യാഖ്യാനിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാകുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ട് ഓരോ സഭകൾ തന്നെ സ്ഥാപിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 3:16 പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനങ്ങളെ പഴയ നിയമ ഗ്രന്ഥങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളും ദൈവനിവേശിത ലേഖനങ്ങളാണ്, ഗ്രന്ഥങ്ങളാണ്, ദൈവത്തിൻ്റെ വചനമാണ് എന്ന് സ്ഥാപിച്ചതിന് ശേഷം വിശുദ്ധ പത്രോസ് തുടർന്ന് പറയുകയാണ്, മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങൾ എന്ന പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളും വളച്ചൊടിക്കുന്നു. അപ്പോൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നവർ പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ എന്താണ് ദൈവവചനം, അതെങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമാണത് വരുത്തുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഈ വചനോപാസനയിൽ പഠന വിഷയമാക്കും, ധ്യാന വിഷയമാക്കും. അവസാനമായിട്ട് ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ദൈവവചനം ശ്രവിച്ച ഒരു ശിഷ്യയുടെ ചിത്രമാണത്. ലൂക്കാ എഴുതിയ സുവിശേഷം 10:38-42 രണ്ട് സഹോദരിമാരുടെ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ, ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയവും. യേശു പലപ്പോഴും യാത്രാമധ്യെ അവരുടെ വീട്ടിൽ ആതിഥ്യം സ്വീകരിക്കുകയും അവരുമായി സംഭാഷണം ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സന്ദർശന വേളയിൽ യേശുവിനെ സൽക്കരിക്കാനുള്ള വ്യഗ്രതയിലും മാർത്ത ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മറിയത്തെക്കുറിച്ച് പറയുന്നതാണ്. 10:39 അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് പാദത്തിങ്കലിരുന്ന മറിയത്തെയാണ് ഒരു മാതൃകയായി വിശുദ്ധ ലൂക്ക എടുത്തു കാണിക്കുന്നത്. ശിഷ്യത്വത്തെ സംബന്ധിച്ച പ്രബോധനങ്ങൾ നൽകുന്നതിൻ്റെ മധ്യത്തിലാണ് ലൂക്ക ഈ രണ്ട് സ്ത്രീകളുടെ, രണ്ട് സഹോദരിമാരുടെ ചിത്രം അവതരിപ്പിക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്, വലിയ തിരക്കിട്ട ജോലിയിലൂടെ ശുശ്രൂഷ നടത്തുന്ന മാർത്തയും യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിക്കുന്ന മറിയവും, രണ്ടും ആവശ്യമാണ്. പക്ഷേ മറിയം ചെയ്യുന്നതിനെക്കുറിച്ച് മാർത്തയ്ക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ തനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലോ എന്ന ചിന്തയുമായിരിക്കാം. ഏതായാലും തൻ്റെ അടുക്കളയിലെ മറ്റ് കാര്യങ്ങളിൽ, ജോലികളിൽ എന്നെ തന്നെ വിട്ടിരിക്കുന്നു എന്ന ഒരു പരാതിയുമായി മാർത്ത യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോടും പറയുക. ഒരുപാട് വ്യഗ്രതയുള്ള ജീവിതമായിരുന്നു മാർത്തയുടേത്. ഗുരുനാഥൻ വിരുന്നുകാരനായി വന്നപ്പോൾ ഏറ്റവും നല്ല വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക, ഗുരുവിൻ്റെ ജീവിത ആ ഒരു വിശ്രമം ഏറ്റവും സന്തോഷപ്രദമാക്കുക, അതിനുവേണ്ടി എന്ത് സേവനവും ചെയ്യാൻ, എന്ത് ത്യാഗവും അനുഷ്ഠിക്കാൻ സന്നദ്ധയാണ് മാർത്ത. പക്ഷേ ഈ ത്യാഗത്തിൻ്റെ പാരമ്യത്തിൽ ഗുരുവിനെ പോലും മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. എന്തിനു വേണ്ടിയാണ് തന്നെ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് മറന്ന് ഗുരുവിനെ പാർലറിലിരുത്തിയിട്ട് അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്ന മാർത്തയുടെ പരാതി ഇതാണ്: ശുശ്രൂഷയ്ക്കായി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, അവളും കൂടി ഈ ജോലി ചെയ്യണം. ഒരുപാട് ശുശ്രൂഷകൾ ഏർപ്പെട്ടു പോകുന്നവർക്കുള്ള പരാതിയാണ് പലപ്പോഴും. സ്വസ്ഥതയില്ല, സമയമില്ല. പക്ഷേ യേശു മാർത്തയോട് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. 41-ാമത്തെ വാക്യം, ലൂക്ക 10:41: മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഒന്നു മാത്രം. എന്താണ് ഒന്ന്? ദൈവത്തോടൊന്നിച്ചായിരിക്കുക. ജീവനാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. ദൈവത്തോടൊന്നിച്ചുള്ള ജീവിതം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഗുരുനാഥൻ വന്നിരിക്കുന്നു. ഗുരുനാഥൻ ആരാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ നാഥൻ്റെ പാദാന്തരത്തിലിരിക്കുക, അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ലഭിക്കാനില്ല. അതുകൊണ്ട് ഗുരുവിനെ തനിയെ വിട്ട് അടുക്കള ശുശ്രൂഷ ചെയ്യാൻ മറിയത്തെ അനുവദിക്കുന്നില്ല. നീയും കൂടി വരൂ, ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക. ഈ ഒരു ആഹ്വാനം പ്രിയ ശ്രോതാക്കൾ, നിങ്ങളെല്ലാവരോടും ദൈവം പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായി അവിടുത്തെ പാദാന്തികത്തിലിരിക്കണം. ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതെന്തു മനോഭാവത്തോടുകൂടിയാണ് കേൾക്കേണ്ടത്? അത് നമുക്ക് പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. സാമുവേൽ, ബാലനായ സാമുവേൽ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി ജനിച്ച ശിശുവാണ് സാമുവേൽ. നമുക്കറിയാം ഹന്ന എന്ന വന്ധ്യയ്ക്ക് കർത്താവ് പ്രത്യേകമായി നൽകിയ കൃപ കൊണ്ട് ലഭിച്ച മകൻ. ആ മകനെ അവൾ ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. ഇന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി മക്കളെ സമർപ്പിക്കാൻ മടിക്കുന്നവരുണ്ട്. കാരണം ഒന്നല്ലേ ഉള്ളൂ, ആ ഒന്നിനെ കൊടുത്താൽ പിന്നെ ആര് എൻ്റെ കാര്യം നോക്കുമെന്ന് പറയുന്ന ആൾക്കാർ. സാമുവേലിനെ ദൈവ ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിൽ സമർപ്പിച്ച ഹന്ന സന്തുഷ്ടയായിരുന്നു. അവൾക്ക് വീണ്ടും ദൈവം മക്കളെ നൽകി. ഈ സാമുവേൽ ഹേലി എന്ന പുരോഹിതൻ്റെ അടുക്കൽ ദൈവിക ശുശ്രൂഷ അഭ്യസിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ദേവാലയത്തിലെ പ്രധാന ഭാഗത്ത് കിടന്നുറങ്ങുമ്പോൾ ആ സാമുവേലിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവം സാമുവേലിൻ്റെ അടുക്കിലേക്ക് വന്നു. സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. പക്ഷേ ദൈവത്തെ കണ്ടിട്ടില്ല സാമുവേൽ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ഹേലി ആയിരിക്കും തന്നെ വിളിച്ചത് എന്ന് വിചാരിച്ച് സാമുവേൽ ഓടി പുരോഹിതൻ്റെ അടുത്തേക്ക് ചെന്നു. വൃദ്ധനായ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിയിരുന്നു. കേൾവിക്കും മാന്യം സംഭവിച്ചിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഹേലിയെ സാമുവേൽ വിളിച്ചെണീപ്പിച്ച് പറഞ്ഞു, ഗുരു അങ്ങനെ വിളിച്ചല്ലോ, ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഹേലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുറങ്ങിക്കൊള്ളു. വീണ്ടും രണ്ടാം തവണയും മൂന്നാം തവണയും ഇതെന്നെ ആവർത്തിച്ചു. മൂന്നാം തവണയും ഈ ബാലൻ വന്ന് അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു പറയുമ്പോഴാണ് ഹേലിക്ക് മനസ്സിലാവുക ഇത് കർത്താവ് ബാലനെ വിളിക്കുന്നതാണ്. ഇപ്പോഴ് മൂന്നാമത്തെ അധ്യായം, സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സമീപിക്കുമ്പോൾ ഏത് വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്. കാരണം ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഈ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഓരോ മനുഷ്യനും ജീവദായകമായ വചനം. ആ വചനം ശ്രവിക്കാനുള്ള സന്നദ്ധതയുണ്ടാകണം. അതിനുവേണ്ടി വിനീതമായൊരു മനോഭാവത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തെ സമീപിക്കണം. കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. എന്താണ് ഈ വിനയത്തിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇതിൻ്റെ കാരണം? കാരണം ഈ വചനം നമുക്ക് നൽകുന്നത് നിത്യജീവനാണ്. ഇത് ജീവപ്രധാനമാണ്. ജീവന് അവശ്യം ആവശ്യമായ ആഹാരവുമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചു, അത്ഭുതകരമായി വിശപ്പടക്കി. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെ വീണ്ടും അന്വേഷിച്ചു വന്നു. അപ്പോൾ യേശു പറയും, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. നശ്വരമായ അപ്പത്തിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കരുത്, മനുഷ്യപുത്രം നൽകുന്ന നിത്യജീവൻ്റെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സംഭാഷണം, യേശു തന്നെയാണ് നിത്യജീവനെന്നും അവനാണ് സ്വർഗത്തിൽ നിറങ്ങിയ ജീവൻ്റെ അപ്പമെന്നും അവൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണമെന്നും പറഞ്ഞു അവസാനിക്കുമ്പോഴേക്കും കേൾവിക്കാരെല്ലാം പറഞ്ഞു, ഇവന് ഭ്രാന്താണ്, ഇവനെങ്ങനെ അവൻ്റെ ശരീരം ഭക്ഷണമായി തരാൻ സാധിക്കും, ഇവൻ്റെ വാക്ക് കഠിനമാണ്, ആർക്കിത് കേൾക്കാൻ സാധിക്കും. ഫരിസേയരും നിയമത്തിന് മാത്രമല്ല യേശുവിൻ്റെ കൂടുതലാണ് ശിഷ്യന്മാർ പലരും പറയാൻ തുടങ്ങി, ഈ വചനം കഠിനമാണ്, ആർക്ക് ഇത് ഗ്രഹിക്കാൻ ശ്രമിക്കാൻ സാധിക്കും. അനേകം പേര് അവനെ വിട്ടുപോയി എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ശിഷ്യന്മാരിൽ തന്നെ ഇടർച്ചയുണ്ടാവുകയും പലരും അവനെ വിട്ടുപോവുകയും ചെയ്തത് യേശുവിൻ്റെ പരിസ്ഥിതിയിൽ നിർണായകമായ പ്രതിസന്ധിയായിരുന്നു ശിഷ്യന്മാരെ സംബന്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 67-68 വാക്യങ്ങൾ, യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനം കഠിനമാണെന്ന് കേട്ട് ഇത് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പോയവരുടെ കൂടെ നിങ്ങൾക്കും പോകാം. താൻ തിരഞ്ഞെടുത്ത ഉറ്റ സുഹൃത്തുക്കൾ, തൻ്റെ സഭയുടെ അടിസ്ഥാനമായിരിക്കേണ്ട 12 പേരോടാണ് ചോദിക്കുക, നിങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതിന് പത്രോസ് കൊടുക്കുന്ന മറുപടിയുണ്ട്. അതാണ് ശ്രദ്ധേയം. 6-ാം അധ്യായം 68-ാം വാക്യം, ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ അടുക്കലുണ്ട്. നിൻ്റെ അധരത്തിൽ നിന്ന് ഉറപ്പെടുന്ന നിത്യജീവൻ്റെ വചനമാണ്. നീ തന്നെയാണ് നിത്യജീവൻ്റെ വചനം. നിത്യജീവൻ്റെ വചനം തേടി ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകും? ആവശ്യം ഇതാണ്. ആഹാരം, അത് ആത്മാവിൻ്റെ ആഹാരം, ശരീരത്തിന് മാത്രമല്ല, നിത്യജീവൻ്റെ ആഹാരമാണ് ഇവിടെ ലഭിക്കുക. ഇത് യോഹന്നാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ സമാപനത്തിൽ. യോഹന്നാനെഴുത സുവിശേഷത്തിന് 21 അധ്യായങ്ങളുണ്ട് നമുക്കറിയാം. അതിൽ 20-ാമത്തെ അധ്യായം വാസ്തവത്തിൽ ഒരു ഉപസംഹാരം പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു അനുബന്ധം പോലെയാണ് 21-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 20-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധേയമാണ്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയതെന്ന് വിശുദ്ധ യോഹന്നാൻ വ്യക്തമായി പറയുക. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയാൽ ആ പുസ്തകങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് പോലും സാധിക്കുകയില്ല എന്ന് അല്പം അതിശയോക്തി കലർത്തി പിന്നീട് പറയുന്നുണ്ട് യോഹന്നാൻ. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ പ്രത്യേക വാക്കുകളും സംഭവങ്ങളും തിരഞ്ഞെടുത്തു പറയുന്നത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യേശു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകണം. അത് ശാരീരികമായ ജീവനല്ല, നിത്യമായ ജീവനാണ്. യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ജീവൻ പ്രകാശമാണ്, നമ്മുടെ വഴിയിൽ പ്രകാശം ചൊരിയുന്ന വചനമാണ് ബൈബിള്. അത് 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യത്തിൽ പറയും, താവയങ്ങളുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, എൻ്റെ പാതയിൽ പ്രകാശമാണ്. ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളുണ്ടാവാം, ദുഃഖങ്ങൾ ഹൃദയത്തെ മഥിക്കുന്നുണ്ടാവാം, നിരാശയുടെ നീർച്ചുഴിയിൽ ആണ്ടുപോകുന്ന അവസരങ്ങളും ഉണ്ടായിരുന്നു വരാം. എവിടെയാണ് പ്രകാശം കിട്ടുക? എവിടെയാണ് നമുക്കൊരു വഴി കാണിച്ച ഒരാളുണ്ടാവുക? ആരാണ് നമുക്ക് ആശ്വാസം നൽകുക? ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വരാം. എല്ലാവരും തെറ്റിദ്ധരിച്ചു എന്ന് വരാം. എല്ലാവരും ഉപേക്ഷിക്കുന്നു, കുറ്റപ്പെടുത്തിയെന്ന് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെയൊക്കെ എവിടെ നിന്നാണ് ആശ്വാസം കണ്ടെത്തുക? എവിടെ നിന്നാണ് പ്രകാശം കിട്ടുക? അങ്ങയുടെ വചനമാണ് എൻ്റെ പാതയിൽ പ്രകാശം. അങ്ങയുടെ വചനം പാതയിൽ പ്രകാശമാണ്, പാദങ്ങൾക്ക് വിളക്കാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, പ്രവാചക വചനത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ, അതാണ് ദൈവത്തിൻ്റെ വചനം, അതാണ് ബൈബിൾ. ആ വചനത്തോടെ അടുക്കലാണ്, ആ വചനത്തിൻ്റെ ശുശ്രൂഷയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുക. പ്രവാചക വചനത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊയിരുളിൽ പ്രകാശിക്കുന്ന പ്രകാശം പോലെയാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനമാണ് നമ്മെ വഴി നയിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. യഥാർത്ഥമായി ദൈവം എന്താണ് ഇരുന്ന് ആഗ്രഹിക്കുന്നത് എന്ന് അറിയാത്ത സാഹചര്യങ്ങൾ, തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഉണ്ടായെന്ന് വരാം. എവിടുന്നാണ് നമുക്ക് വഴി? ആരാണ് നമ്മളെ വഴി നടത്തുക? നമ്മുടെ ഉള്ളിൽ ശബ്ദിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് നിമന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ വചനം യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:21 നമ്മൾ ഇപ്രകാരം വായിക്കും: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാതയിൽ നിന്ന് നിനക്ക് ഭ്രംശം സംഭവിക്കുമ്പോൾ, വഴി തെറ്റുമ്പോൾ പ്രത്യേകം പറയും, ഇതാണ് വഴി, ഇതിലെ പോവുക. നമ്മുടെ ജീവിതത്തിൽ വഴി കാട്ടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വഴി തെറ്റിപ്പോകാതിരിക്കാനായിട്ട് വചനമാണ് നമ്മളെ സഹായിക്കുക, നമ്മളെ നയിക്കുക. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമുക്ക് വഴി കാട്ടുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞത് മാംസം ധരിച്ച ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഈ വചനം നമുക്ക് വഴി കാട്ടുന്നു. ഈ വചനം തന്നെയാണ് നമ്മുടെ ആഹാരമായി തീരേണ്ടത്. നിയമാവർത്തന പുസ്തകം 4:8-3:4 നമ്മൾ പ്രകാരം കാണും. നിയമാവർത്തനം 8:3-4: അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാകൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതാണ് യേശു പിന്നീട് എടുത്ത് പ്രലോഭനത്തിൻ്റെ അവസരത്തിൽ പ്രലോഭകനോട് പറയുക: മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. ജ്ഞാനഗ്രന്ഥം 16:26 നമ്മൾ ഇപ്രകാരം കാണും: അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണ്. അങ്ങയുടെ വചനമാണ് നമ്മൾ പോറ്റുക. ശരീരത്തിനുള്ള ആഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവും. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ ആഹാരം. ആ ആത്മാവിൻ്റെ ആഹാരമാണ് ദൈവത്തിൻ്റെ വചനം. വചനം മാംസമായി, വചനം അപ്പമായി, നമുക്ക് വചനം ഗ്രന്ഥമായി നൽകപ്പെട്ടിരിക്കുകയാണ്. ഇതെടുക്കണം, വാങ്ങി ഭക്ഷിക്കണം, അതിലൂടെ ജീവിക്കണം. മാത്രമല്ല ഈ വചനമാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്, സൗഖ്യം നൽകുന്ന ലേപനമാണ്, മരുന്നാണ്, ഔഷധമാണ് ദൈവത്തിൻ്റെ വചനം. 16:26 ജ്ഞാനഗ്രന്ഥം 16:12 ഇപ്രകാരം കാണും: കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്, സൗഖ്യദായകമായ വചനം. ഈ വചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുക. യേശു പറഞ്ഞല്ലോ മത്തായി എഴുതിയ സുവിശേഷം 11:10, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ക്ലേശിതർക്ക് ആശ്വാസമായ യേശു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യഥാർത്ഥമായ ആശ്വാസം, യഥാർത്ഥമായ ശക്തി, സന്തോഷം, ഇതെല്ലാം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. കാരണം ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവം ഒരു പിതാവിനെ എന്ന പോലെ, പിതാവ് മക്കളോടെന്ന പോലെ, ഒരു സുഹൃത്ത് സുഹൃത്തുക്കളോടെന്ന പോലെ നമ്മോട് സംസാരിക്കുക. ആശ്വാസം നൽകുന്ന വചനം, അതാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാസകീർത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്ത് 50:4 യേശയ്യ 50:4: പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. ആശ്വസിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 യേശയ്യ എന്ന് പറയുന്ന പുസ്തകം തന്നെ ആരംഭിക്കുന്നത്. യേശയ്യയുടെ പുസ്തകം 40:1 നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആശ്വാസദായകമാണ്, സൗഖ്യദായകമാണ്, ജീവദായകമാണ്. ഒരു ശതാധിപൻ്റെ കഥ സുവിശേഷന്മാർ 4 രേഖപ്പെടുത്തുന്നുണ്ട്. കഫർനാമിൽ നിന്നുണ്ടായിരുന്ന സേനാധിപൻ, റോമൻ സൈന്യാധിപനാണ്. അദ്ദേഹത്തിൻ്റെ രോഗിയായ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന യാചനയുമായി വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്ന് സുഖപ്പെടുത്താം. അപ്പോഴും ശതാധിപൻ പറയും, ഗുരു, അങ്ങെൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ ഒരു വിജാതീയനാണ്, അങ്ങയെ വചന ഭവനത്തിൽ സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. നമുക്കും അത് തന്നെ പറയാം, കർത്താവെ ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും, എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയുണ്ടാകും, എൻ്റെ ഹൃദയത്തിൽ ശാന്തതയുണ്ടാകും, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, എൻ്റെ നാട്ടിൽ സുഭിക്ഷതയുണ്ടാകും, സാഹോദര്യവും സൗഹൃദവും സമാധാനവും ഉണ്ടാകും, ഇവിടെ സന്തോഷമുണ്ടാകും. അങ്ങയുടെ വചനം ഞങ്ങളുടെ വഴിയിൽ വിളക്കാണ്, ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശമാണ്. ആ വചനമാണ് ജീവൻ നൽകുന്നത്. യേശു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. നമ്മളെ കഴുകി വെടിപ്പാക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ജീവൻ നൽകുന്നതും ആഹാരം നൽകി നമ്മളെ ശക്തിപ്പെടുത്തുന്നതും സൗഖ്യം നൽകി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനമാണ് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ വഴിയിൽ വിളക്കായി, ഞങ്ങൾക്ക് വഴികാട്ടിയായി അങ്ങയുടെ വചനം നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മറിയത്തെ പോലെ അങ്ങയുടെ പാദാന്തികത്തിൽ ഇരുന്ന് ആ വചനം ശ്രവിക്കാൻ, സാമൂവേലിനെ പോലെ കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടുകൂടി ഞങ്ങളിതാ വരുന്നു. എത്യോപ്യക്കാരൻ സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ആരെങ്കിലും വ്യാഖ്യാനിച്ചു തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. കർത്താവെ, അങ്ങയുടെ ആത്മാവ് തന്നെ വചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരട്ടെ. വചനം ആഴത്തിൽ പഠിക്കാനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷയിൽ അവിടുത്തെ കൃപയുണ്ടാകണമേ. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരിലും വചനം ആഴത്തിൽ വേരുന്നതിനും അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതിനും അങ്ങ് തന്നെ കൃപയാകണമേ. ഇരുവായ്ത്തൽ വാളുപോലെ മൂർച്ചയേറിയ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ വ്യവച്ഛേദിച്ചറിയാൻ, തിന്മകൾ തിരുത്താൻ, നന്മയിൽ ഉത്കർഷം പ്രാപിക്കാൻ അവിടെ തന്നെ ഇടയാക്കണമേ. അഗ്നി പോലെയുള്ള അവിടുത്തെ വചനത്തിൽ ഞങ്ങളുടെ സ്വാർത്ഥതയും ദുർമോഹങ്ങളും ഉരുകിപ്പോകാൻ അവിടുന്ന് ഇടയാക്കണമേ. പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ, തിന്മയായതെല്ലാം അവിടുന്ന് തുടച്ചു മാറ്റട്ടെ. അങ്ങയുടെ ആത്മാവിനെ സമൃദ്ധമായി അയച്ച് അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് ജീവിക്കാൻ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം പ്രാവർത്തികമാക്കുന്ന അങ്ങയുടെ വത്സര മക്കളായി തീരാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവപുത്രന് ജന്മം നൽകി അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലും വചനം മാംസം ധരിക്കുന്നതിന്, ഞങ്ങൾ വചനത്തിൻ്റെ വഴിയിൽ മുന്നേറുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ.